ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ അബ്രഹാം. പ്രധാന വാർത്തകൾ. ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളുടെ ചിന്തകളും വാക്കുകളും വലിയ സമ്പത്താണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കഴിഞ്ഞ ദശകങ്ങളിൽ ഇന്ത്യയിൽ ജനാധിപത്യം ശക്തി ആർജിച്ചതായും മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി. രാജ്യത്ത് സ്റ്റാർട്ടപ്പുകൾ നൽകുന്ന പുതിയ അവസരങ്ങൾ യുവാക്കൾ പ്രയോജനപ്പെടുത്തണമെന്നും പ്രധാനമന്ത്രി. സ്വിറ്റ്സർലൻഡിലെ ദാവോസിൽ നാളെ ആരംഭിക്കുന്ന ലോക സാമ്പത്തിക ഫോറത്തിൽ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പങ്കെടുക്കും. ശബരിമല മകരവിളക്ക് മഹോത്സവത്തിന് നാളെ സമാപനമാകും. അമേരിക്കയുടെ പുതിയ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. അണ്ടർ 19 വനിതാ 2020 ലോകകപ്പ് ആദ്യ മത്സരത്തിൽ വെസ്റ്റിൻഡീസിനെതിരെ ടോസ് നേടിയ ഇന്ത്യ ഫീൽഡിംഗ് തെരഞ്ഞെടുത്തു. ISL ഫുട്ബോളിൽ ഇന്ന് ഗോവ ഈസ്റ്റ് ബംഗാൾ പോരാട്ടം. വാർത്തകൾ വിശദമായി. ഭരണഘടനാ അസംബ്ലിയിലെ അംഗങ്ങളുടെ ചിന്തകളും വാക്കുകളും വലിയ സമ്പത്താണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രതിമാസ റേഡിയോ പരിപാടിയായ മൻ കി ബാത്തിന്റെ 118 പതിപ്പിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അടുത്ത ഞായറാഴ്ച റിപ്പബ്ലിക് ദിനമായതിനാൽ പതിവ് പോലെ അവസാന ഞായറാഴ്ചയല്ല നേരത്തെയാണ് മൻ കി ബാത് പ്രക്ഷേപണം ചെയ്യുന്നതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ബാബാ സാഹിബ് അംബേദ്കർ, ഡോക്ടർ രാജേന്ദ്രപ്രസാദ്, ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി തുടങ്ങിയവർ ഭരണഘടനാ നിർമ്മാണ സഭയിൽ നടത്തിയ ചില പ്രസംഗങ്ങൾ പ്രധാനമന്ത്രി അനുസ്മരിച്ചു. അവയുടെ പ്രസക്ത ഭാഗങ്ങൾ മൻ കി ബാത്തിൽ പ്രക്ഷേപണം ചെയ്തു. തിരഞ്ഞെടുപ്പ് കമ്മീഷനും ജനാധിപത്യത്തിലുള്ള ജനങ്ങളുടെ പങ്കാളിത്തത്തിനും ഭരണഘടനയിൽ പ്രധാനപ്പെട്ട സ്ഥാനം നൽകിയിട്ടുണ്ടെന്ന് ജനുവരി 25 ദേശീയ വോട്ടർ ദിനമാണെന്ന് ചൂണ്ടിക്കാട്ടവേ പ്രധാനമന്ത്രി പറഞ്ഞു.
हमारे संविधान निर्माताओं ने संविधान में हमारे चुनाव आयोग को लोकतंत्र में लोगों की भागीदारी को बहुत बड़ा स्थान दिया है. देश में जब 1951-52 में पहली बार चुनाव हुए तो कुछ लोगों को संशय था कि क्या देश का लोकतंत्र जीवित रहेगा, लेकिन हमारे लोकतंत्र ने सारी आशंकाओं को गलत साबित किया. आखिर भारत मदर ऑफ डेमोक्रेसी है. बीते दशकों में भी देश का लोकतंत्र सशक्त हुआ है, समृद्ध हुआ है.
കഴിഞ്ഞ ദശകങ്ങളിൽ രാജ്യത്തിന്റെ ജനാധിപത്യം ശക്തിപ്പെടുകയും അഭിവൃദ്ധി പ്രാപിക്കുകയും ചെയ്തു. വോട്ടവകാശം പരമാവധി വിനിയോഗിക്കാനും രാജ്യത്തിന്റെ ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമാകാനും ജനങ്ങളോട് പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. വികസനത്തിന്റെ പാതയിൽ മുന്നേറുന്നതിനൊപ്പം പൈതൃകം സംരക്ഷിക്കുകയും അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് മുന്നോട്ടു പോവുകയും വേണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. സമത്വത്തിന്റെയും ഐക്യത്തിന്റെയും അസാധാരണമായ സംഗമമാണ് പ്രയാഗ്രാജിൽ ആരംഭിച്ച മഹാകുംഭമേളയെന്ന് അദ്ദേഹം പറഞ്ഞു. ഈ വർഷം വിശേഷ ദിനമായ ജനുവരി 11 ലക്ഷക്കണക്കിന് ഭക്തർ അയോധ്യയിൽ രാംലല്ലയെ ദർശിച്ചുവെന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. ബഹിരാകാശ മേഖലയിൽ ഈ വർഷം തുടക്കത്തിൽ തന്നെ രാജ്യം കൈവരിച്ച നേട്ടങ്ങൾ പ്രധാനമന്ത്രി പങ്കുവച്ചു. ബംഗളൂരു ആസ്ഥാനമായുള്ള സ്റ്റാർട്ടപ്പായ പിക്സൽ, രാജ്യത്തെ ആദ്യത്തെ സ്വകാര്യ സാറ്റലൈറ്റ് കോൺസ്റ്റലേഷനായ ഫയർഫ്ലൈ വിജയകരമായി വിക്ഷേപിച്ചു. സുപ്രധാന സാങ്കേതിക വിദ്യയായ സ്പേസ് ഡോക്കിംഗിൽ വിജയം കൈവരിക്കുന്ന 4-ാമത്തെ രാജ്യമായി ഇന്ത്യ മാറി. ബഹിരാകാശത്ത് പയറുവർഗ വിത്തുകൾ മുളപ്പിക്കുന്ന പരീക്ഷണത്തിന്റെ വിജയവും ശ്രീ മോദി മൻ കി ബാത്തിൽ പരാമർശിച്ചു. ചുറ്റുമുള്ള മൃഗങ്ങളോടും പക്ഷികളോടും സ്നേഹം പുലർത്തി ജീവിക്കാനാണ് നമ്മുടെ സംസ്കാരവും പൈതൃകവും പഠിപ്പിക്കുന്നതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. കഴിഞ്ഞ 2 മാസത്തിനിടെ രാജ്യത്തെ 2 പുതിയ കടുവ സംരക്ഷണ കേന്ദ്രങ്ങൾ കൂടി രൂപീകരിക്കപ്പെട്ടതിൽ അദ്ദേഹം സന്തോഷം പങ്കുവച്ചു. സ്വാമി വിവേകാനന്ദന്റെ ജന്മവാർഷിക ദിനത്തിൽ വികസിത് ഭാരത് യുവനേതൃസംഗമത്തിൽ പങ്കെടുത്തത് ശ്രീ മോദി അനുസ്മരിച്ചു. സ്റ്റാർട്ടപ്പ് ഇന്ത്യ പദ്ധതി 9 വർഷം പൂർത്തിയാക്കിയെന്ന് ശ്രീ മോദി ചൂണ്ടിക്കാട്ടി. സ്റ്റാർട്ടപ്പ് സംസ്കാരം ഇന്ന് വലിയ നഗരങ്ങളിൽ മാത്രം ഒതുങ്ങുന്നതല്ല. ചെറുപട്ടണങ്ങളിലെ പകുതിയിലധികം സ്റ്റാർട്ടപ്പുകളും നയിക്കുന്നത് പെൺകുട്ടികളാണ്. രാജ്യത്ത് സൃഷ്ടിക്കപ്പെടുന്ന പുതിയ അവസരങ്ങൾ പ്രയോജനപ്പെടുത്തണമെന്നും പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു.
साथियों 10 साल पहले जब कोई स्टार्टअप के क्षेत्र में जाने की बात करता था तो उसे तरह तरह के ताने सुनने को मिलते थे, लेकिन अब देखिए एक दशक में कितना बड़ा बदलाव आ गया. आप भी भारत में बन रहे नए अवसरों का भरपूर लाभ उठाएं. अगर आप खुद पर विश्वास रखेंगे तो आपके सपनों को भी नई उड़ान मिलेगी.
രാജ്യത്തിന്റെ വിദൂര പ്രദേശങ്ങളിൽ പോലുമുള്ള നല്ല പ്രവൃത്തികളും കർത്തവ്യബോധത്തോടെയുള്ള പരിശ്രമങ്ങളും പ്രകടിപ്പിക്കുന്നതിനുള്ള മികച്ച വേദിയാണ് മൻ കി ബാത്ത് എന്ന് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. 18 വർഷം മുൻപ് തന്നെ സർക്കാർ ജോലിയിൽ നിന്ന് വിരമിച്ചിട്ടും ഇന്നും അനുകമ്പയോടെ ജനങ്ങളെ നേഴ്സായി സേവിക്കുന്ന ലക്ഷദ്വീപ് കവരത്തിയിലെ ശ്രീമതി കെ ഹിന്ദുമ്പിയുടെ പ്രവർത്തനങ്ങൾ പ്രധാനമന്ത്രി പരാമർശിച്ചു.
आपको ये जानकर हैरानी होगी कि वो 18 वर्ष पहले सरकारी नौकरी से रिटायर हो चुकी हैं, लेकिन आज भी उसी करुणा और स्नेह के साथ लोगों की सेवा में जुटी हैं, जैसे वो पहले करती थी। लक्षद्वीप के ही केजी मोहम्मद जी के प्रयास ये भी अद्भुत हैं। उनकी मेहनत से मिनिकॉय द्वीप का मरीन इकोसिस्टम मजबूत हो रहा है। उन्होंने पर्यावरण के प्रति ലോകോ കോ ജാഗ്രൂക് കർനേ കേ ലിയേ കൈ ഗീത് ലിഖേ ഹൈ।
പരിസ്ഥിതിയെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനായി ഗാനങ്ങൾ എഴുതുന്ന ലക്ഷദ്വീപിലെ ശ്രീ കെ ജി മുഹമ്മദിനെയും പ്രധാനമന്ത്രി പരാമർശിച്ചു. ലക്ഷദ്വീപ് സാഹിത്യകല അക്കാദമിയുടെ മികച്ച നാടൻപാട്ടിനുള്ള അവാർഡ് ഉൾപ്പെടെ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ടെന്നും വിരമിച്ചതിന് ശേഷവും കെ ജി മുഹമ്മദ് അവിടെയുള്ള മ്യൂസിയവുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നുണ്ടെന്നും ശ്രീ മോദി പറഞ്ഞു. നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ ജന്മദിനമായ ജനുവരി 23 രാജ്യത്ത് പരാക്രം ദിവസായി ആഘോഷിക്കുകയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. നേതാജി ദീർഘവീക്ഷണമുള്ള ആളായിരുന്നു. കാര്യക്ഷമനായ ഒരു ഭരണാധികാരി കൂടിയായിരുന്നു അദ്ദേഹമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. നേതാജിക്ക് റേഡിയോയുമായി ആഴത്തിലുള്ള ബന്ധമുണ്ടായിരുന്നു. ആസാദ് ഹിന്ദ് റേഡിയോയിലൂടെ അദ്ദേഹത്തെ കേൾക്കാൻ ആളുകൾ ആകാംക്ഷയോടെ കാത്തിരുന്നു. നേതാജിയെക്കുറിച്ച് കഴിയുന്നത്ര വായിക്കാനും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളാനും രാജ്യമെമ്പാടുമുള്ള യുവജനങ്ങളോട് പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു. ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ 3 ദിവസത്തെ ലക്ഷദ്വീപ് സന്ദർശനത്തിന് ശേഷം യാത്ര തിരിച്ചു. രാവിലെ അഗത്തി വിമാനത്താവളത്തിൽ വിവിധ കേന്ദ്ര പദ്ധതികളുടെ ഗുണഭോക്താക്കളുമായി ഉപരാഷ്ട്രപതി ആശയവിനിമയം നടത്തി. സ്വിറ്റ്സർലൻഡിലെ ദാവോസിൽ നാളെ ആരംഭിക്കുന്ന ലോക സാമ്പത്തിക ഫോറം 2025 കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പങ്കെടുക്കും. പരിപാടിയിൽ രാജ്യത്തിന്റെ വികസന മാതൃക കേന്ദ്രമന്ത്രി ഉയർത്തിക്കാട്ടും. സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങൾക്കും പ്രത്യേകിച്ച് പിന്നാക്കം നിൽക്കുന്നവർക്ക് വികസനം ഉറപ്പാക്കുന്നതിൽ രാജ്യം കൈവരിച്ച ഗണ്യമായ മുന്നേറ്റങ്ങളെക്കുറിച്ച് സമ്മേളനത്തിൽ വിശദീകരിക്കുമെന്ന് സന്ദർശനത്തിന് മുന്നോടിയായി നൽകിയ വീഡിയോ സന്ദേശത്തിൽ കേന്ദ്രമന്ത്രി പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
മകരവിളക്ക് ഉത്സവത്തിന് സമാപനം കുറിച്ച് നാളെ രാവിലെ ശബരിമല നട അടയ്ക്കും. ഇന്ന് വൈകിട്ട് 6 വരെ മാത്രമേ തീർത്ഥാടകരെ പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് കയറ്റിവിടൂ. ഇന്ന് രാത്രി മാളികപ്പുറത്ത് ഗുരുതി പൂജ നടക്കും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആന്ധ്രാപ്രദേശിലെ വിജയവാഡയിൽ ദേശീയ ദുരന്ത നിവാരണ സേനയുടെ 20-ാമത് സ്ഥാപക ദിനാഘോഷത്തിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്നു. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ദക്ഷിണ മേഖലാ ക്യാമ്പസ്, NDRFന്റെ 10-ാം ബറ്റാലിയൻ ക്യാമ്പസ്, സുപോളിലെ RRC 9-ാം ബറ്റാലിയൻ കേന്ദ്രം എന്നിവയുടെ ഉദ്ഘാടനം ശ്രീ ഷാ നിർവഹിച്ചു. പ്രകൃതി ദുരന്തങ്ങളിലും ദുഷ്കരമായ സമയങ്ങളിലും NDRF പൌരന്മാരുടെ സുരക്ഷയോടുള്ള പ്രതിബദ്ധതയുടെ പ്രതീകമായി മാറിയതായി ശ്രീ അമിത്ഷാ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ICC Under-19 വനിതാ T20 ലോകകപ്പിലെ ഇന്ത്യക്കെതിരായ ആദ്യ മത്സരത്തിൽ വെസ്റ്റിൻഡീസിന് ബാറ്റിംഗ് തകർച്ച. ഒടുവിൽ റിപ്പോർട്ട് ലഭിക്കുമ്പോൾ വെസ്റ്റിൻഡീസ് 9 വിക്കറ്റ് നഷ്ടത്തിൽ 43 റൺസ് നേടിയിട്ടുണ്ട്. 2023 പ്രഥമ ലോകകപ്പിൽ ഇംഗ്ലണ്ടിനെ കീഴടക്കി ടീം ഇന്ത്യ കിരീടം നേടിയിരുന്നു. ISL ഫുട്ബോളിൽ ഇന്ന് രാത്രി 7:30 നടക്കുന്ന മത്സരത്തിൽ ഗോവ ഈസ്റ്റ് ബംഗാളിനെ നേരിടും. ഗോവയിലെ ഫെത്തോർദ സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇന്നലെ നടന്ന കേരള ബ്ലാസ്റ്റേഴ്സ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് മത്സരവും ഹൈദരാബാദ് ബംഗളൂരു മത്സരവും സമനിലയിൽ പിരിഞ്ഞു. അമേരിക്കയുടെ 47-ാമത് പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. വാഷിംഗ്ടൺ DCയിൽ നാളെ രാത്രി നടക്കുന്ന ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് JD Vanceും സത്യപ്രതിജ്ഞ ചെയ്യും. ഇന്ത്യൻ സമയം നാളെ രാത്രി 10:30 ചടങ്ങുകൾ ആരംഭിക്കുക. ഡൊണാൾഡ് ട്രംപ് ഇത് 2-ാം തവണയാണ് US പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തുന്നത്. ഇസ്രയേലും ഹമാസും തമ്മിലുള്ള വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിലേക്ക്. ഇസ്രയേലി സുരക്ഷാ നേതൃത്വം ഇന്നലെ കരാറിന് അംഗീകാരം നൽകിയിരുന്നു. ഇരുവിഭാഗവും തടവിൽ വെച്ചിരിക്കുന്ന ആളുകളുടെ കൈമാറ്റത്തിനും ധാരണയായിട്ടുണ്ട്. ഇതോടെ 15 മാസം നീളുന്ന സംഘർഷത്തിനാണ് അവസാനമാകുന്നത്. എന്നാൽ വെടിനിർത്തൽ കരാർ താൽക്കാലികം മാത്രമാണെന്നും ഗസയിലെ പോരാട്ടം തുടരാനുള്ള എല്ലാ അവകാശവും തങ്ങൾക്കുണ്ടെന്നും ഇസ്രയേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളുടെ ചിന്തകളും വാക്കുകളും വലിയ സമ്പത്താണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കഴിഞ്ഞ ദശകങ്ങളിൽ ഇന്ത്യയിൽ ജനാധിപത്യം ശക്തി ആർജിച്ചതായും മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി. രാജ്യത്ത് സ്റ്റാർട്ടപ്പുകൾ നൽകുന്ന പുതിയ അവസരങ്ങൾ യുവാക്കൾ പ്രയോജനപ്പെടുത്തണമെന്ന് പ്രധാനമന്ത്രി. സ്വിറ്റ്സർലൻഡിലെ ദാവോസിൽ നാളെ ആരംഭിക്കുന്ന ലോക സാമ്പത്തിക ഫോറത്തിൽ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പങ്കെടുക്കും. ശബരിമല മകരവിളക്ക് മഹോത്സവത്തിന് നാളെ സമാപനമാകും. അമേരിക്കയുടെ പുതിയ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. അണ്ടർ 19 വനിതാ 2020 ലോകകപ്പിലെ ഇന്ത്യക്കെതിരായ ആദ്യ മത്സരത്തിൽ വെസ്റ്റിൻഡീസിന് ബാറ്റിംഗ് തകർച്ച. ISL ഫുട്ബോളിൽ ഇന്ന് ഗോവ ഈസ്റ്റ് ബംഗാൾ പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്ത പ്രക്ഷേപണം വൈകിട്ട് 6:30.